2022 December 18 ഞായർ വാരാന്ത്യകൗമുദിയുടെ രണ്ടാം പേജിൽ നിന്ന് വായിക്കുന്നത് അഭിലാഷ്. കൈപിടിച്ചുയർത്തുന്ന ഉപദേശങ്ങൾ, കെ പി അപ്പനെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ്, ആർ ശ്രീകണ്ഠൻ നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ടെലിവിഷനിൽ അറിയപ്പെടുന്ന ഒരു ബംഗാളി തൊഴിലാളിയായി ഞാൻ ഇന്നും ജീവിക്കുമ്പോഴും അപ്പൻ സാറിൻ്റെ അന്നത്തെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാൻ എനിക്ക് ധൈര്യം കിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൻ സാർ ഏതോ പുസ്തകത്തിൽ കണ്ണുകൾ പൂഴ്ത്തിയിരിക്കുന്നു. അതൊരു പതിവ് കാഴ്ചയാണ്. അല്പം ഭയത്തോടെ സാറിൻ്റെ മുന്നിൽ ഞാൻ ചെന്ന് നിന്നു. എന്താ സാറിൻ്റെ ചോദ്യം? ഒരു ഉദ്ധരണി വേണം. എൻ്റെ മറുപടി സാറിന് മനസ്സിലായില്ല. എല്ലാം വിശദമായി പറഞ്ഞപ്പോൾ ഉദ്ധരണി കിട്ടി. പേരും ക്ലാസ്സുമൊക്കെ സാർ ചോദിച്ചു. തലയിൽ തൊട്ട് അനുഗ്രഹവും തന്നു. മത്സരത്തിൽ എൻ്റെ ഊഴമായി. മതം സാമൂഹിക വളർച്ചയ്ക്ക് വിഘാതമോ എന്നതായിരുന്നു വിഷയം. ഞാൻ വേദിയിൽ കയറി ജഡ്ജസിനെ ഒന്ന് നോക്കി. ഞെട്ടിപ്പോയി. കവി തിരുനല്ലൂർ കരുണാകരനും പുതുപ്പള്ളി രാഘവനും പിന്നെ ഞാൻ അറിയാത്ത ഒരാളും. എനിക്കെന്തോ ധൈര്യം ചോർന്നു പോയതുപോലെ തോന്നി. പക്ഷേ മുഴുവൻ ശക്തിയുമെടുത്ത് ഞാൻ പറഞ്ഞു, അടച്ചിട്ട ശ്രീകോവിലിന് മുന്നിൽ പാതിയടഞ്ഞ മിഴികളുമായി നീ ആരെ തേടുകയാണ്? നീ കണ്ണു തുറക്കൂ. നിന്റെ മുന്നിൽ ദൈവമില്ല. ഗീതാഞ്ജലിയിൽ ടാഗോർ അങ്ങനെ എഴുതി. തിരുനല്ലൂർ പുതുപ്പള്ളിയെ നോക്കി തലയാട്ടി. ഈ കൊച്ചൻ കൊള്ളാമല്ലോ, ഇവൻ അത്യാവശ്യം ഗീതാഞ്ജലിയൊക്കെ വായിച്ചിരിക്കുന്നുവെന്ന രീതിയിൽ. വായിച്ചത് ഞാനല്ല, അപ്പൻ സാറാണെന്നുള്ള കാര്യം തിരുനല്ലൂരിന് ബോധ്യപ്പെട്ടില്ല. അപ്പൻ സാർ വായിച്ചതിൻ്റെ ഗുണഫലം കിട്ടിയത് എനിക്കാണ്. മത്സരം കഴിഞ്ഞ് ഫലം വന്നപ്പോൾ ഞാൻ ഒന്നാമനായി. നേരെ ഞാൻ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നു. സാറിനും സന്തോഷമായി. ശ്രീകണ്ഠൻ നന്നായി ചെയ്തു. നല്ല അധ്വാനം വേണം, ഇഷ്ടം പോലെ വായിക്കണം, എന്നാലേ നല്ലൊരു പ്രഭാഷകനാകൂ. മത്സരത്തിനാണെങ്കിൽ ചില ഗിമ്മിക്കുകൾ മാത്രം മതി, എന്നാൽ ആത്മാർത്ഥതയുള്ള പ്രസംഗത്തിന് അത് പോരാ. അപ്പൻ സാറിൻ്റെ ഉപദേശങ്ങൾ ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നു. ജീവിതത്തിൽ ഓരോ പരാജയം ഏറ്റുവാങ്ങുമ്പോഴും എന്നെ കൈപിടിച്ചുയർത്തുന്ന ഉപദേശങ്ങളാണത്. ഇപ്പോഴും ജീവിതത്തിൽ എൻ്റെ കൈത്താങ്ങ്. തൃശൂർ കേരളവർമ്മ കോളേജിൽ ഒരു അധ്യാപകനായി ഞാൻ ജോലിയിൽ പ്രവേശിച്ച വിവരം പറഞ്ഞപ്പോൾ ഏറെ സന്തോഷിച്ചത് അപ്പൻ സാറായിരുന്നു. പിന്നീട് ആ ജോലി രാജിവെച്ച് ആകാശവാണിയിൽ എൻ്റെ പുതിയ തട്ടകം ഞാൻ കണ്ടെത്തി. ഈ വിവരം പറഞ്ഞപ്പോൾ സാറിനത് തെല്ല് അലോസരമുണ്ടാക്കിയെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഒരു മാധ്യമത്തിൻ്റെ വെല്ലുവിളിക്ക് മുന്നിൽ നെഞ്ചുവിരിച്ച് നിൽക്കാനാകുമോ ശ്രീകണ്ഠന്? ആ ചോദ്യം പലപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്നു പൊട്ടി. ഇന്നും എനിക്ക് അതിന് ശരിയായ ഉത്തരം പറയാനായിട്ടില്ല. ഞാൻ അപ്പൻ സാറിനുള്ള മറുപടി ഒരു ചിരിയിലൊതുക്കി. ടെലിവിഷനിൽ അറിയപ്പെടുന്ന ഒരു ബംഗാളി തൊഴിലാളിയായി ഞാൻ ഇന്നും ജീവിക്കുമ്പോഴും അപ്പൻ സാറിൻ്റെ അന്നത്തെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാൻ എനിക്ക് ധൈര്യം കിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നാളുകൾ കടന്നുപോയി. സാറിനെ കാണാനുള്ള അവസരങ്ങൾ കുറഞ്ഞു വന്നു. വല്ലപ്പോഴും ഫോൺ വിളിയിൽ ആ സൗഹൃദമൊതുങ്ങി. എൻ്റെ സുഹൃത്തുക്കൾ പലരും അപ്പോഴും സാറിൻ്റെ വീട്ടിൽ നിത്യസന്ദർശകരായിരുന്നു. എം എ ബേബിയും എസ് നാസറും എൻ ജയദേവനുമൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആകാശവാണി ജീവിതം അവസാനിപ്പിച്ച് ഞാൻ ഏഷ്യാനെറ്റിൽ കയറിയതും സാറിന് ഷോക്കായി. എല്ലാ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തി യു പി എസ് സി നൽകിയ കേന്ദ്ര സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് അന്ന് നഷ്ടത്തിൽ പോകുന്ന ഏഷ്യാനെറ്റ് എന്ന സ്വകാര്യ കമ്പനിയിൽ കയറാനെടുത്ത തീരുമാനത്തിന് പിന്നിലെ ബുദ്ധി ആരുടേതായിരുന്നു എന്നാണ് അപ്പൻ സാർ ചോദിച്ചത്. ഞാൻ മിണ്ടിയില്ല. ശ്രീകണ്ഠൻ ചിലപ്പോൾ അവിടെ വിജയിച്ചേക്കാം, പക്ഷേ അത്രയും നാൾ എനിക്കൊരു അശാന്തി ഉണ്ടാകും. സാറിൻ്റെ വാത്സല്യം അണപൊട്ടുകയാണ്. എത്ര കരുതലാണ് ഈ മനുഷ്യൻ മനസ്സിൽ എനിക്ക് വേണ്ടി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? വികാരം നിയന്ത്രിക്കാൻ ഞാൻ പാടുപെട്ടു. റിസ്ക് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് സാർ. അതാ ഞാൻ പറഞ്ഞത്, ഹാർഡ് വർക്ക് ചെയ്താൽ മതി, ശ്രീകണ്ഠൻ വിചാരിക്കുന്നിടത്തെത്തും. റിസ്ക് എടുക്കുന്നവരെ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിയ ചരിത്രമുള്ളൂ. എൻ്റെ വഴികളിൽ ഇരുട്ട് വീഴുമ്പോഴൊക്കെ ഒരു ടോർച്ച് വെളിച്ചം പകർന്ന വാക്കുകളായിരുന്നു എന്നും അപ്പൻ സാറിൻ്റേത്. കേരളകൗമുദി പ്രസിദ്ധീകരണങ്ങളിൽ ഞാൻ ഒരു ഫീച്ചർ എഴുത്തുകാരൻ്റെ കുപ്പായം അണിഞ്ഞ കാലമായിരുന്നു അത്. സാർ അതൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ കൗതുകമുണ്ടായിരുന്നു. പക്ഷേ ചോദിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഒരിക്കലൊരു ഫോൺ സംഭാഷണത്തിനിടയിൽ സാർ എന്നോട് പറഞ്ഞു, ഭാഷ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. വാക്കുകൾ വളരെ ലുബ്ധിച്ചുപയോഗിക്കുന്ന സാറിൻ്റെ ഒരു വിലയേറിയ സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത്. ഞാനെന്ന് വിളിച്ചത് അപ്പൻ സാറിൻ്റെ ഒരു ഭാഷാ പ്രയോഗത്തിൻ്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനായിരുന്നു. കാക്കനാടൻ്റെ നോവലുകളെ അപഗ്രഥിക്കാൻ സാർ ഒരു തലക്കെട്ട് കണ്ടെത്തി. പലപ്പോഴും ശിഥില സമാധിയിൽ. കലാകൗമുദിയിലായിരുന്നു ഈ ലേഖന പരമ്പര വന്നത്. കാക്കനാടൻ്റെ കൃതികൾ തുടക്കത്തിലുണ്ടാക്കുന്ന ലാവണ്യവും കൗതുകവും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ചോർന്നു പോകുന്നു, സമാധിയിൽ ശിഥിലമായി പോകുന്നു എന്നായിരുന്നു അപ്പൻ സാറിൻ്റെ കണ്ടെത്തൽ. അത് വായനക്കാരെ കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. ലേഖന പരമ്പര മുഴുവൻ വായിച്ചു തീർന്നപ്പോൾ കാക്കനാടൻ്റെ വായിക്കാൻ കഴിയാതെ പോയ പല നോവലുകളും തേടിപ്പിടിച്ച് ഞാൻ വായിച്ചു. ശിഥില സമാധിയിലാണോ കാക്കനാടൻ എന്നറിയാനുള്ള കൗതുകം കൊണ്ട്. എന്നാൽ എന്നെ ആകർഷിച്ചത് സാറിൻ്റെ ലേഖന പരമ്പരയെക്കാളും ആ തലക്കെട്ടായിരുന്നു. പലപ്പോഴും ശിഥില സമാധിയിൽ. ഇന്നും ഞാൻ പല സുഹൃത്തുക്കളോടും ആ തലക്കെട്ടിന്റെ സൗന്ദര്യം പറയാറുണ്ട്. എന്റെ അവതാരക ജീവിതത്തിൽ എന്നും വജ്രായുധമായി പിന്നീട് ഈ വാക്കുകൾ. മലയാളത്തിലെ ആദ്യത്തെ ടോക്ക് ഷോ നമ്മൾ തമ്മിൽ ഏഷ്യാനെറ്റിൽ അവതരിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ പഠിപ്പിക്കും എന്റെ അവതരണം ശിഥില സമാധിയിലെത്താതിരിക്കാൻ. അവസാന സമയത്ത് കത്തിക്കയറുന്ന ഒരു രീതി ഞാൻ പിന്തുടരാൻ ശ്രമിച്ചതും ഗുഡ് ബൈ പറഞ്ഞ് ടോക്ക് ഷോ അവസാനിപ്പിക്കുന്നതും അപ്പൻ സാറിന്റെ ഈ ശിഥില സമാധിയായ ഭയന്നായിരുന്നു. അന്നൊരു രാത്രിയിൽ അപ്പൻ സാർ എന്നെ വിളിച്ചു. ഞാൻ ക്ലോക്കിൽ നോക്കി, സമയം 11:20. ഞാനൊന്ന് അമ്പരന്നു. ഈ രാത്രിയിൽ അപ്പൻ സാർ എന്തിനാണ് വിളിക്കുന്നത്? വല്ലാതെ ഭയപ്പെട്ടു. എന്തെങ്കിലും അപകടമോ മറ്റോ സംഭവിച്ചിരിക്കുമോ? നേരം തെറ്റിയുള്ള വിളി സാറിന്റെ രീതിയല്ല. ആരെയും അങ്ങനെ അർദ്ധരാത്രി വിളിക്കുന്ന ആളുമല്ല സാർ. ഞാൻ ശരിക്കും പേടിച്ചുപോയി. സാർ എന്താ ശ്രീകണ്ഠനെ കാണിച്ചത്? എന്തുപറ്റി സാർ? ഏഷ്യാനെറ്റിലെ ജോലി കളഞ്ഞോ? ഞാൻ അതേ എന്ന അർത്ഥത്തിൽ മൂളി. കാർട്ടൂണിസ്റ്റ് പി മോഹനൻ വൈകുന്നേരം വന്നു. അയാളാണ് പറഞ്ഞത് ശ്രീകണ്ഠൻ രാജിവെച്ച വിവരം. പി മോഹനൻ എന്ന കാർട്ടൂണിസ്റ്റ് അപ്പൻ സാറിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. അന്ന് ഏഷ്യാനെറ്റിലെ ന്യൂസ് സ്റ്റാഫായിരുന്നു പി മോഹനൻ. രാജിവെച്ചു സാർ. എന്താ പറയാഞ്ഞേ? രാജിവെച്ചപ്പോൾ ആകെ ഒരു ടെൻഷനായിരുന്നു. ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളൊക്കെ പറയാറുള്ള അപ്പൻ സാറിനെ വിളിച്ച് ഇക്കാര്യം പറയാതിരുന്നതിലുള്ള കുറ്റബോധത്തിൽ എന്റെ വാക്കുകൾ മുറിഞ്ഞു. ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെ ചെയ്തതാണോ? നാളെ മുതൽ പാൽ വാങ്ങാനും പത്രം വാങ്ങാനും പിള്ളേർക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കാനും ഒക്കെ കഴിയുമോ? സമ്പാദ്യശീലമില്ലാത്ത എന്റെ സ്വഭാവം അറിയുന്ന ആളായതുകൊണ്ട് അപ്പൻ സാർ ഓരോന്നോരോന്നായി ചോദിച്ചു. ഞാൻ കൂടുതൽ സംസാരിച്ചില്ല. എന്റെ നാളുകളെപ്പറ്റി അപ്പൻ സാർ വല്ലാതെ ഉത്കണ്ഠപ്പെടുന്നു. ഫോൺ വയ്ക്കുമ്പോൾ എന്റെ ആശങ്കയും ഭയവും ഇരട്ടിച്ചുവെന്നത് യാഥാർത്ഥ്യം. കൂടുതൽ ഭയപ്പാടോടെ ഞാൻ ഉറങ്ങാൻ കിടന്നു. ഭാര്യ പിന്നെയും പിന്നെയും നിർബന്ധിച്ചു ചോദിച്ചു, എന്താ പറ്റിയത്? ഇല്ല, അപ്പൻ സാർ വിളിച്ചതാ. കണ്ണുകൾ ഇറുക്കിയടച്ച് ഞാൻ ഉറങ്ങാൻ കിടന്നു. അപ്പൻ സാറിന്റെ വാത്സല്യം അനുഭവിച്ചാലേ മനസ്സിലാകൂ സാർ എത്ര ഹൃദയാലുവായിരുന്നുവെന്ന്. തുടരും. ഫ്ലവേഴ്സ് ടി വി മാനേജിംഗ് ഡയറക്ടറും 24 ന്യൂസ് ചാനലിന്റെ ചീഫ് എഡിറ്ററുമാണ് ലേഖകൻ.